ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതമായി തുടരുന്നു. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. എൻഡിഎ പ്രചാരണത്തിന്റെ ഭാഗമായി പാലക്കാട് നടന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാക്കി എൽഡിഎഫും യുഡിഎഫും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക സംബന്ധിച്ച ചർച്ചകൾക്കായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. പൌരത്വ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 4 നക്സലുകൾ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതമായി തുടരുന്നു. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും രാജസ്ഥാനിലെ 12 ഉത്തർപ്രദേശിലെ 6 സീറ്റുകളിലും ഒന്നാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ഉത്തരാഖണ്ഡ്, അസം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ 5 വീതം മണ്ഡലങ്ങളിലും, ബീഹാറിൽ 4, പശ്ചിമബംഗാളിലെ 3 സീറ്റിലും, അരുണാചലിലെ 2 മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 27 വരെയാണ്. പത്രികയുടെ സൂക്ഷ്മ പരിശോധന 28 നടക്കും. പത്രികകൾ 30 വരെ പിൻവലിക്കാം. ബീഹാറിൽ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി 20 വരെയും സൂക്ഷ്മ പരിശോധന 30. ഏപ്രിൽ 19 ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4 നടക്കും. സിക്കിം, അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിജ്ഞാപനവും നാളെ പുറപ്പെടുവിക്കും. ഏപ്രിൽ 19 ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണ റോഡ് ഷോയിൽ പങ്കെടുത്തു. കോട്ടമൈതാനത്തിന് സമീപമുള്ള 5 വിളക്കിൽ നിന്നും സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് റോഡ് ഷോ നടന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന വാഹനത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പാലക്കാട് പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യ പ്രചാരണ പരിപാടിയായിരുന്നു പാലക്കാട്ടെ റോഡ് ഷോ. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലെ സേലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക സംബന്ധിച്ച ചർച്ചകൾക്കായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, പി ചിദംബരം, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കർഷകർ, യുവജനങ്ങൾ, വനിതകൾ, തൊഴിലാളികൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യം മാറ്റം ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കായി കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗവും ഇന്ന് നടക്കും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഈ മാസം 28 പുറപ്പെടുവിക്കും. 13 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 26 രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. അടുത്ത മാസം 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 5 സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശഭരിതമായി തുടരുകയാണ്. എൽഡിഎഫ്, യുഡിഎഫ്, എൻഡിഎ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സജീവ പര്യടനം തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് മാർച്ച് 25 വരെ പേര് ചേർക്കാൻ അവസരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുമ്പ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൌരനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴി അപേക്ഷിക്കുന്നവർ voters.eci.gov.in/signup എന്ന ലിങ്കിൽ പ്രവേശിച്ച് മൊബൈൽ നമ്പർ നൽകി പുതിയ അക്കൌണ്ട് സൃഷ്ടിച്ച് ലോഗിൻ ചെയ്തു വേണം തുടർ നടപടികൾ ചെയ്യാൻ. അപേക്ഷകർക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അപേക്ഷ പൂരിപ്പിക്കാൻ കഴിയും. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നും നിരവധി സംഘങ്ങളെ അണിനിരത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിന്യസിക്കുന്ന സിഎപിഎഫ് അംഗങ്ങളെ കൂടാതെയാണ് ഇത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ കശ്മീർ താഴ്വരയിലും അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് മേഖലകളിലും അധികമായി സിഎപിഎഫ് സംഘത്തെ വിന്യസിക്കും. ഏപ്രിൽ 19 മുതൽ 5 ഘട്ടമായാണ് ജമ്മുകാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
പുതുതായി വിജ്ഞാപനം ചെയ്ത പൌരത്വ ഭേദഗതി ചട്ടങ്ങൾ 2024 സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെ കേരള സർക്കാരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, DYFA ഉൾപ്പെടെ നിരവധി സംഘടനകളും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. ഝാർഖണ്ഡ് ഗവർണർ CP രാധാകൃഷ്ണന് തെലങ്കാന ഗവർണറുടെയും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുടെയും അധിക ചുമതല നൽകി. മുൻ ഗവർണർ തമിഴിസൈ സൌന്ദരരാജന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചതിന് പിന്നാലെയാണ് നിയമനം. തെലങ്കാന ഗവർണർ സ്ഥാനവും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനവും ശ്രീമതി സൌന്ദരരാജൻ ഇന്നലെ രാജിവച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി ജില്ലയിലെ റൊപ്പൻപള്ളി വനത്തിനുള്ളിൽ സുരക്ഷാസേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ 4 നക്സലുകൾ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് നക്സലുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഇന്നലെ ഉച്ചയോടെ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ഒരു AK-47 തോക്ക്, 2 പിസ്റ്റളുകൾ, ലഘുലേഖകൾ എന്നിവ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 36 ലക്ഷം രൂപയും നക്സലുകളുടെ പക്കൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ന്യൂഡൽഹിയിൽ ഏറ്റവും മോശം വായു ഗുണനിലവാരം രേഖപ്പെടുത്തിയ വർഷമായിരുന്നു 2023 എന്ന് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ വായു ഗുണനിലവാര സ്ഥാപനം IQAir അറിയിച്ചു. വായു ഗുണനിലവാര സൂചിക പ്രകാരം ഡൽഹിയിലെ മലിനീകരണ തോത് 89.1 നിന്ന് 92.7 ഉയർന്നതായി സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ബീഹാറിലെ ബെഗുസരായിയാണ് ലോകത്തിലെ വായു ഗുണനിലവാരം ഏറ്റവും മോശമായ നഗരം. ബംഗ്ലാദേശിനും പാകിസ്ഥാനും ശേഷം വായു ഗുണനിലവാരം മോശമായ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്നും റിപ്പോർട്ടിലുണ്ട്. ശബരിമലയിൽ 4 ഉത്സവ ദിനമായ ഇന്ന് ഉത്സവബലി ചടങ്ങുകൾ നടന്നു. നാളെ മുതൽ വിളക്കെഴുന്നള്ളിപ്പ് നടക്കും. 24 ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത്, പൈങ്കുനി ഉത്രം നാളായ 25 ഉച്ചയ്ക്ക് 11:30 പമ്പയിൽ ആറാട്ട് നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ലക്ഷദ്വീപിലേക്ക് ചരക്കുമായി സഞ്ചരിച്ച MSV വരദരാജ് എന്ന ഉരു യാത്രാമധ്യേ അപകടത്തിൽപ്പെട്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. 7 തമിഴ്നാട് സ്വദേശികളായ തൊഴിലാളികളെയും വയർലെസ് സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന മത്സ്യബന്ധന ബോട്ടിൽ രക്ഷപ്പെടുത്തി. ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും അഗത്തി ദ്വീപിലേക്ക് സഞ്ചരിക്കവെയായിരുന്നു അപകടം. നിലവിൽ രക്ഷപ്പെടുത്തിയ 8 കൽപ്പനി ദ്വീപിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയ ശേഷം തിരിച്ച് നാട്ടിലെത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ബൾഗേറിയൻ കപ്പലിൽ വിജയകരമായി രക്ഷാപ്രവർത്തനം നടത്തിയ ഇന്ത്യൻ നാവികസേനയ്ക്ക് ബൾഗേറിയൻ പ്രസിഡന്റ് റുമെൻ റാദേവ് നന്ദി അറിയിച്ചു. ജലഗതാഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കടൽക്കൊള്ളയ്ക്കും ഭീകരവാദത്തിനും എതിരെ പോരാടുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബൾഗേറിയൻ പ്രസിഡന്റിന്റെ സന്ദേശത്തിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. 7 ബൾഗേറിയൻ പൌരന്മാരും സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങിയതിലുള്ള സന്തോഷവും പ്രധാനമന്ത്രി പങ്കുവച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39°C വരെയും ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38°C വരെയും കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 37°C വരെയും തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ താപനില 36°C വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നോർത്ത് ഈസ്റ്റ് ഗെയിംസ് 3 പതിപ്പിന് നാഗാലാന്റിലെ സോവിമ റീജിയണൽ സെന്റർ ഫോർ സ്പോർട്ടിംഗ് എക്സലൻസിൽ ഇന്നലെ തുടക്കമായി. നാഗാലാന്റ് മുഖ്യമന്ത്രി നെയ്ഫ്യൂ റിയോ ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കായികരംഗത്ത് വലിയ സാധ്യതകളുണ്ടെന്ന് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. 8 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 3000-ലധികം കായിക താരങ്ങൾ 15 ഇനങ്ങളിലായി മത്സരിക്കുന്നുണ്ട്. സ്വിസ് ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് സ്വിറ്റ്സർലാന്റിലെ ബാസലിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ മലേഷ്യയുടെ ലിയോങ് ജുൻ ഹാവോയെയും കിടംബി ശ്രീകാന്ത് തായ്വാന്റെ വാങ് സുവേയെയും നേരിടും. റഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി വിനയ് കുമാറിനെ നിയമിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിറക്കി. നിലവിൽ മ്യാൻമാറിലെ ഇന്ത്യൻ സ്ഥാനപതിയുടെ ചുമതല വഹിക്കുകയായിരുന്നു അദ്ദേഹം. 1992 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ്. തെലങ്കാനയിലെ ബഹുജൻ സമാജ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റായിരുന്ന RS പ്രവീൺകുമാർ ഭാരത് രാഷ്ട്രസമിതിയിൽ ചേർന്നു. BRS അധ്യക്ഷൻ കെ ചന്ദ്രശേഖർ റാവു അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. നിരവധി BSP നേതാക്കളും ഭാരവാഹികളും പ്രവീൺകുമാറിനൊപ്പം BRSൽ ചേർന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു. 1-ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. NDA പ്രചാരണത്തിന്റെ ഭാഗമായി പാലക്കാട് നടന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാക്കി LDFും UDFും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക സംബന്ധിച്ച ചർച്ചകൾക്കായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. പൌരത്വ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി ജില്ലയിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 നക്സലുകൾ കൊല്ലപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.